റോമർക്കെഴുതിയ ലേഖനം റോമർ അധ്യായം 1. ക്രിസ്തുയേശുവിന്റെ ദാസനായ പൗലോസ് എഴുതുന്നത്, എന്നെ ഒരപ്പോസ്തലനാകാൻ ദൈവം വിളിച്ചു. ദൈവത്തിന്റെ സുവിശേഷം എല്ലാ ജനങ്ങളെയും അറിയിക്കുവാൻ എന്നെ തിരഞ്ഞെടുത്തു. ദൈവം പ്രവാചകരിലൂടെ ഈ സുവിശേഷം അവന്റെ ജനങ്ങൾക്ക് നൽകാൻ വളരെ പണ്ട് തന്നെ വാഗ്ദാനം ചെയ്തിരുന്നു. തിരുവെഴുത്തുകളിൽ ആ വാഗ്ദാനമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ദൈവത്തിന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ളതാണ് ആ സുവിശേഷം. ദാവീദിന്റെ കുടുംബത്തിലാണ് ഒരു വ്യക്തിയെന്ന നിലയിൽ അവൻ ജനിച്ചത്. പക്ഷേ യേശു ദൈവപുത്രനാണെന്ന് പരിശുദ്ധാത്മാവിലൂടെ സ്പഷ്ടമാക്കി. മരണത്തിൽ നിന്നും ഉയർത്തിയ ശക്തിമത്തായ പ്രവർത്തനം വഴി അവൻ ദൈവപുത്രനാണെന്ന് വെളിവായിരിക്കുന്നു. ദൈവം ക്രിസ്തുവിലൂടെ ഒരു അപ്പൊസ്തലന്റെ ജോലി എനിക്ക് നൽകി. സകല രാജ്യങ്ങളിലുമുള്ള ജനങ്ങളെ ദൈവവിശ്വാസത്തിലേക്കും ദൈവവിധേയത്വത്തിലേക്കും നയിക്കാൻ വേണ്ടിയാണ് ദൈവം എന്നെ ജോലി ഏൽപ്പിച്ചത്. ഞാനാകട്ടെ ക്രിസ്തുവിനു വേണ്ടി ഈ പ്രവൃത്തി ചെയ്യുന്നു. റോമിലുള്ള നിങ്ങളും യേശുക്രിസ്തുവിന്റേതാകാൻ ആഹ്വാനം ചെയ്യപ്പെട്ടിരിക്കുന്നു. തന്റെ വിശുദ്ധജനമാകാൻ വേണ്ടി ദൈവം വിളിച്ചിരിക്കുന്ന റോമിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയുള്ളതാണ് ഈ കത്ത്. ദൈവം സ്നേഹിക്കുന്ന ജനങ്ങളാണ് നിങ്ങൾ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും കൃപയും സമാധാനവും നിങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി യേശുക്രിസ്തുവിലൂടെ എന്റെ ദൈവത്തിന് ഞാൻ ആദ്യമായി നന്ദി പറയുന്നു. നിങ്ങളുടെ വിശ്വാസത്തെപ്പറ്റി സമസ്ത ലോകവും വിളംബരം ചെയ്യുന്നതിനാൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം നിങ്ങളെ ഓർമ്മിക്കും. ഇത് സത്യമാണെന്ന് ദൈവത്തിനറിയാം. അവന്റെ പുത്രന്റെ സുവിശേഷത്തെപ്പറ്റി ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ടാണ് ഞാൻ എന്റെ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് എത്താനുള്ള അനുമതിക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് സംഭവിക്കും. നിങ്ങളെ കാണാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. നിങ്ങളെ ശക്തരാക്കാൻ ചില ആത്മീയ വരം നൽകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നമുക്ക് ഓരോരുത്തർക്കുമുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നാം പരസ്പരം സഹായിക്കണമെന്ന ആഗ്രഹമാണ് ഞാൻ ഇവിടെ ലക്ഷ്യമാക്കുന്നത്.
സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ സമീപമെത്താൻ ഞാൻ പലതവണ ഒരുങ്ങിയതാണ് എന്ന കാര്യം നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആശിക്കുന്നു. എന്നാൽ നിങ്ങളുടെ അടുത്തു വരാൻ എനിക്ക് അനുമതി ലഭിച്ചില്ല. ആത്മീയ അഭിവൃദ്ധിക്ക് നിങ്ങളെ സഹായിക്കണമെന്നുള്ളതുകൊണ്ട് അവിടെ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശേഷം ജാതികളെ സഹായിച്ചതുപോലെ നിങ്ങളെയും സഹായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് യവനന്മാരോടും യവനന്മാരല്ലാത്തവരോടും വിജ്ഞാനികളോടും ഭോഷന്മാരോടും എല്ലാവരോടും കടപ്പാടുണ്ട്. അതുകൊണ്ടാണ് റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം പ്രസംഗിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. എന്തുകൊണ്ടെന്നാൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും, ആദ്യ യഹൂദനും പിന്നെ ജാതികൾക്കും, രക്ഷിക്കപ്പെടുവാൻ ദൈവം ഉപയോഗിക്കുന്ന ശക്തിയാണത്. ദൈവം ജനങ്ങളെ നീതീകരിക്കുന്നതെങ്ങനെയെന്ന് സുവിശേഷത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ നീതീകരണത്തിനുള്ള വഴി ആദ്യമുതൽ അവസാനം വരെ വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. തിരുവെഴുത്ത് പറയുന്നത് പോലെ,
വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവൻ എന്നേക്കും ജീവിക്കും.
ദൈവകോപം സ്വർഗത്തിൽ നിന്നും വെളിപ്പെടുത്തിയിരിക്കുന്നു. ജനങ്ങൾ ദൈവത്തിനെതിരായി അനുവർത്തിക്കുന്ന എല്ലാ ദുഷ്ടതയിലും വീഴ്ചയിലും ദൈവം കോപേക്ഷനാണ്. അവർക്ക് സത്യം അറിയാമെങ്കിലും അവരുടെ ദുഷ്ടജീവിതം സത്യത്തെ മറയ്ക്കുന്നു. ദൈവത്തെപ്പറ്റി അറിയാവുന്നതെല്ലാം അവർക്ക് വ്യക്തമായിട്ടും അവർ സത്യത്തെ മറച്ചുവെക്കുന്നതിനാൽ ദൈവം ക്രോധം പ്രകടിപ്പിക്കുന്നു. ദൈവം തന്നെ സംബന്ധിച്ചതെല്ലാം അവർക്ക് മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നു. നിത്യമായി നിലനിൽക്കുന്ന ശക്തിയും ദൈവിക മഹത്വവും തുടങ്ങി അദൃശ്യ ഗുണങ്ങളും ദൈവികമായ സകലതും ദൈവത്തിനുണ്ട്. പക്ഷേ ലോകാരംഭം മുതൽക്കേ അത്തരം കാര്യങ്ങൾ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിരുന്നു. ദൈവം സൃഷ്ടിച്ച എല്ലാറ്റിനും ഇക്കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തങ്ങൾ ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ജനങ്ങൾക്ക് ഒഴികഴിവില്ല. മനുഷ്യർക്ക് ദൈവത്തെ അറിയാമെങ്കിലും അവർ ദൈവത്തിന് മഹത്വം കൊടുക്കുകയോ അവനോട് നന്ദി പറയുകയോ ചെയ്തില്ല. അവരുടെ ചിന്ത നിഷ്പ്രയോജനമായി. പാപാന്ധത അവരുടെ മൂഢ മനസ്സുകളിൽ നിറഞ്ഞിരിക്കുന്നു. അവർ ബുദ്ധിമാന്മാരാണെന്ന് അവകാശപ്പെടുന്നെങ്കിലും മൂഢന്മാരായിരിക്കുന്നു. അനശ്വരനായ ദൈവത്തിന്റെ മഹത്വം അവർ കൈവിടിഞ്ഞിരിക്കുന്നു. ഭൂവാസികളുടെ ഇടയിൽ നിർമ്മിച്ച വിഗ്രഹങ്ങളെ നമസ്കരിക്കാൻ ആ മഹത്വത്തെ അവർ കൈമാറ്റം ചെയ്തു. പക്ഷികളെയും നാൽക്കാലികളെയും
ഇഴജന്തുക്കളെയും പോലുള്ളവയ്ക്കായി ദൈവമഹത്വം വിൽക്കപ്പെട്ടു. ജനങ്ങളുടെ ആകമാനം തിന്മയാണ്. തിന്മ ചെയ്യാൻ മാത്രമാണ് അവരുടെ ആഗ്രഹം. അതുകൊണ്ട് ദൈവം അവരെ ഉപേക്ഷിക്കുകയും അവരുടെ ദുർമാർഗങ്ങളിലൂടെ പോകാൻ വിടുകയും ചെയ്തു. അങ്ങനെ അവർ സ്വന്തം ശരീരങ്ങളെ ലൈംഗിക പാപങ്ങൾ ചെയ്തുകൊണ്ട് അധപതിപ്പിക്കുകയും ചെയ്തു. അവർ ദൈവത്തെക്കുറിച്ചുള്ള സത്യം അസത്യത്തിന് കൈമാറ്റം ചെയ്തു. അവർ സൃഷ്ടിക്കപ്പെട്ടതിനെ നമസ്കരിക്കുകയും സേവിക്കുകയും ചെയ്തു. എന്നാൽ അവർ സൃഷ്ടാവായ ദൈവത്തെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്തില്ല. എന്നെന്നും ദൈവം വാഴ്ത്തപ്പെടട്ടെ. ആമേൻ. ഇക്കാരണത്താൽ ദൈവം അവരെ ഉപേക്ഷിക്കുകയും അവർ അനുവർത്തിക്കാൻ ആഗ്രഹിച്ച ലജ്ജാകരമായ വികാരങ്ങളിലേക്ക് വിട്ടൊഴുകയും അവരുടെ സ്ത്രീകൾ പുരുഷന്മാരുമായി പ്രകൃത്യാനുസരണമായുള്ള ലൈംഗിക വീഴ്ച മതിയാക്കി മറ്റു സ്ത്രീകളുമായി ലൈംഗിക ബന്ധം സ്ഥാപിച്ചു. ഇതുപോലെ പുരുഷന്മാർ സ്ത്രീകളുമായുള്ള നൈസർഗിക ബന്ധം ഉപേക്ഷിച്ച് എപ്പോഴും അവർ കാമാഗ്നിയിൽ എരിഞ്ഞ് പരസ്പരാസക്തി പുലർത്തി. പുരുഷന്മാർ പരസ്പരം ലജ്ജാകരമായ വീഴ്ചകളിൽ ഏർപ്പെട്ടു. അവരുടെ ദുഷ്പ്രവൃത്തികൾക്കുള്ള ശിക്ഷ സ്വയം ഏറ്റുവാങ്ങുകയും ചെയ്തു. ദൈവത്തെക്കുറിച്ച് സത്യസന്ധമായ അറിവുണ്ടായിരിക്കണമെന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് അവർ ചിന്തിച്ചില്ല. അതുകൊണ്ട് ദൈവം അവരെ തള്ളുകയും അവരുടേതായ വ്യർത്ഥ ചിന്തകളിൽ മുഴുകാൻ കൈവിടുകയും ചെയ്തു. അങ്ങനെ അവർ ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്തു. അവർ എല്ലാ തരത്തിലുമുള്ള തിന്മയും ദുഷ്ടതയും സ്വാർത്ഥതയും ദ്വേഷവും ഉള്ളവരായി തീർന്നു. അവരിൽ അസൂയയും കൊലപാതകവും കലഹവും വഞ്ചനയും വിദ്വേഷവും നിറഞ്ഞു നിന്നു. അവർ പരദൂഷണവും കുശുഘുശിപ്പും നടത്തി. അവർ ദൈവവിരോധികളും ധിക്കാരികളും ദുരഭിമാനികളും ആത്മപ്രശംസ നടത്തുന്നവരുമായി ദുഷ്ടത ചെയ്യാനുള്ള വഴികൾ കണ്ടെത്തി. മാതാപിതാക്കളെ അനുസരിക്കാത്തവരായി അവർ, ഭോഷന്മാർ, തങ്ങളുടെ പ്രതിജ്ഞ പാലിക്കാത്തവർ, അന്യരോട് ദയയോ കാരുണ്യമോ ഇല്ലാത്തവർ. അവർക്ക് ദൈവനീതി അറിയാം. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർ മരണാർഹരാണെന്ന ദൈവകൽപ്പന അവർക്കറിയാം. എന്നിട്ടും അവർ തങ്ങളുടെ ദുഷ്ടകൃത്യങ്ങൾ തുടരുക മാത്രമല്ല, ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവരെ ശരിവയ്ക്കുകയും ചെയ്യുന്നു.